ഇവിടെ മൂന്ന് അഭിഷേകത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഞാൻ പറയും. മൂന്ന് അഭിഷേകത്തെക്കുറിച്ച്, മൂന്ന് അഭിഷേകമുണ്ടോ? അഭിഷേകം ഒരുപാട് ഉണ്ട്. അതിൻ്റെ മൂന്ന് അഭിഷേകത്തെക്കുറിച്ച് പറയും. അപ്പോൾ ത്രീ അനോയിൻറ്റിങ് എന്നുള്ള വിഷയമായിരിക്കും നമ്മൾ പറയുന്നത്. ഈ സങ്കീർത്തനത്തിലുണ്ട്, നിൻ്റെ അധരങ്ങളിൽ ലാവണ്യം നിൻ്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നത്. അവിടെ ലാവണ്യം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ കൃപയെന്നാണ്, ഗ്രേസ്, ഗ്രേസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേസ് ഇസ് പോർ അപ്പോൺ യുവർ ലിപ്സ്. അപ്പോൾ കൃപ, ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കൃപ അധരങ്ങളിലുള്ളവർക്കായി സ്തോത്രം. എവിടെയാണ് ദൈവം കൃപ വരും? ഓക്കെ, നിങ്ങളെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ നിങ്ങളെ വിൻ്ററിലൊക്കെ നിങ്ങളെ ലിപ് ഒക്കെ ഉപയോഗിച്ച് ചാപ്റ്റിക് ഒക്കെ വാട്ടവർ ടീസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് കർത്താവ് ഇതുപോലെ കൃപയും എൻ്റെ അധരങ്ങളിൽ തരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ ദൈ ഗാഡ് ഹാസ് അനോയിൻറ്റഡ് വിത്ത് ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് എബൌ ദൈ ഓൾ ഫ്ലോസ്. അപ്പോൾ സന്തോഷങ്ങൾ കൊണ്ടുള്ള എന്താ ആനന്ദതൈലം കൊണ്ടുള്ളൊരു അഭിഷേകമുണ്ട്. അപ്പോൾ വേദവസ്വം പറയുന്നുണ്ട്, ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. അപ്പോൾ ദൈവം നിങ്ങളെ ആനന്ദതൈലം എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അഭിഷേകങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാടുണ്ട് പഠിക്കാം പിന്നെ. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ മൂന്ന് അഭിഷേകത്തെക്കുറിച്ച് പറയും, മൂന്ന് ബോഡിയെക്കുറിച്ചും പറയും. അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം ഇതുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യുക. പക്ഷേ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഔട്ട്ലൈൻ മാത്രം ഇന്നത്തെ മെസ്സേജിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ആദ്യം തന്നെ മുഖവരിയായി പറഞ്ഞത്, ബെനറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ വചനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. മൂന്ന് ശരീരം, മൂന്ന് അഭിഷേകം ഇന്ന് പകൽക്കാലം. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എല്ലാ അഭിഷേകവും ഓർത്തില്ലെങ്കിലും ഈ മൂന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പ്രൈസ് ലോർഡ്.
So we are going to think about three bodies and three anointing this morning.
മത്തായിയുടെ സുവിശേഷം മുതൽ അപ്പോസ്തല പ്രവൃത്തി വരെ പറയുന്ന അല്ലെങ്കിൽ സുവിശേഷങ്ങളെ കർത്താവിൻ്റെ ഹ്യൂമൻ ബോഡി ആയിട്ട് അല്ലെങ്കിൽ സൺ ഓഫ് മാൻ, മനുഷ്യ അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവാണ്.
So we can see that Jesus Christ revealed himself in the flesh, we see in Matthew.
ഫില്ലേ, എനിക്ക് ക്ലിക്ക് വർക്ക് ചെയ്യുന്നില്ല, ശരിയാക്കി തരാം. അല്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് മാറത്തരാം. ബാറ്ററി ഇല്ല, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ദിസ് വൺ ഈസ് നോട്ട് വർക്കിംഗ്. അപ്പൊ ജഡത്തിൽ ആദ്യത്തെ പിക്ചർ തന്നെയാണ്, ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു. അടുത്തത് നമ്മളെ കർത്താവിൻ്റെ ഇല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ കർത്താവിനൊരു ശരീരം അവിടെ കാണുന്നുണ്ട്, സ്പിരിച്വൽ ബോഡി. അത് യേശു ക്രിസ്തുവാണ്, സഭയാണ് സ്പിരിച്വൽ ബോഡിയിൽ എന്ന് കാണുന്നു.
സോ ദ ഫസ്റ്റ് പിക്ചർ ഷോസ് ദാറ്റ് ഹി വാസ് റിവീൽഡ് ഇൻ ദ ഫ്ലഷ് ആൻഡ് ഇൻ ദി എപ്പിസോഡ്സ് ഫ്രം ആക്ട്സ് വി ക്യാൻ സീ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഹാഡ് എ ഡിഫറെന്റ് ബോഡി ആൻഡ് ദാറ്റ് ഷോസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ചർച്ച്.
അത് നമ്മൾ രണ്ട് ബോഡിയിലാണ് ഇപ്പോൾ ഇവിടെ വസിക്കുന്നത്.
വി ആർ റൈറ്റ് നൗ ലിവിംഗ് ഇൻ ടു ബോഡീസ്.
നിങ്ങൾക്ക് ജഡപ്രകാരം ബയോളജിക്കലി നിങ്ങൾക്ക് ഒരു ശരീരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.
സോ യു ഹാവ് എ ഫിസിക്കൽ ബോഡി ബൈ ബർത്ത്.
അതുപോലെ തന്നെ യേശുക്രിസ്തുവിൽ കൂടെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി സ്പിരിച്വൽ ബോഡിയാണ് നിങ്ങൾ.
ആൻഡ് യു ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ഞാൻ രാവിലെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതുപോലെ സഭയ്ക്ക് അംഗത്വമുണ്ട്.
സോ ആസ് ഐ ടോൾഡ് ഇൻ ദ സൺഡേ സ്കൂൾ ദിസ് മോർണിംഗ് ദാറ്റ് യു ഹാവ് എ മെമ്പർഷിപ്പ് ഇൻ ദ ചർച്ച്.
അത് സഭയുടെ ഒരു ഭരണ ക്രമം അനുസരിച്ച് അത് വെച്ചിട്ടുണ്ട്.
ആൻഡ് ദ ചർച്ച് വെയർ വി ആർ ഗാദറിംഗ് ഹിയർ ഇറ്റ് ഹാസ് എ law or a constitution
adanusarichulla angatham nirtharum
and based on that we will all get a membership
adre sabayile secretary odu chamadi.
So you just have to approach the secretary of this
chikkapudumbala deiva sabayodu cherthirikku.
But the moment you are born again you are a part of the church of God.
Appo ningalum nammal jadathilum nammal vasikkunnengilum kristuvinte shariratinte spiritual body deiva sabayude ഒരു അംഗങ്ങളുടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ്.
സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൈൽ വി ആർ ലിവിംഗ് ഓൺ ദിസ് എർത്ത് അറ്റ് ദ സെയിം ടൈം വി ആർ എ പാർട്ട് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്, ദ ട്രൂ ചർച്ച് ഓഫ് ഗോഡ്.
അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇനി പറഞ്ഞേക്കല്ല, ഞാൻ ആരുമായിട്ടും ബന്ധമില്ലാത്തെന്ന് പറയരുത്
കേട്ടോ. Therefore you must not say that I am not connected with anyone else.
ആരും ബന്ധമില്ലാതെ, ആരും ഉടയനില്ലാതെ ഇവിടെ ഒരു മൈക്രോവേവ് എടുത്ത് ഗേറ്റിന് വെളിയിലോട്ടൊന്ന് വെച്ച് എന്താ സംഭവിക്കുന്നത്?
Just imagine if you just put a microwave outside the gate, what's going to happen?
Somebody can take it.
Anyone will take it.
അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വാക്ക് കൃപയോട് കൂടി ആയിരിക്കണം. അധരങ്ങളിൽ കൃപ പറഞ്ഞിരിക്കുകയാണ്.
So understand, grace is poured upon our lips and every time we speak, we must be conscious of that.
Personally, ഞാൻ എൻകറേജ് ചെയ്യുന്നു, ദൈവസഭയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് നന്നായിരിക്കും.
And personally, I would like to exhort, it is always better to take membership where you are gathering.
കാരണം ദൈവസഭയുടെ അംഗം ഒരു വിശുദ്ധനായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു.
Because God desires to be a part of a gathering.
എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നിങ്ങളെ അങ്ങനെ ആക്കി.
But it is true that as soon as you are born again, you are a part of the true Church of God.
അഞ്ച് പൈസ പോലും നമ്മൾ കൊടുത്തിട്ടില്ല.
We didn't pay any price for that.
അത് ഫ്രീ ആയിട്ട് കിട്ടിയതാ.
We got it free.
എന്നാൽ ഇനി നമ്മൾ ഈ രണ്ട് ശരീരത്തിലാണ് ഇപ്പോൾ നമ്മൾ വസിക്കുന്നത്.
So right now we are living in human and spiritual body.
ഞാൻ എനിക്ക് ഒരു ശരീരമുണ്ട്, ബെനറ്റിന് ഒരു ശരീരമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നെങ്കിലും ആത്മാവിൽ കൂടെയുള്ള ഒരു ഞങ്ങൾക്കുള്ള ഒരു ശരീരമുണ്ട്, സ്പിരിച്വൽ ബോഡിയിൽ കൂടെയാണ് ഞങ്ങൾ വസിക്കുന്നത്.
Both of us have physical bodies, but at the same time we are living in a spiritual way.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആത്മാവ് ജഡപ്രകാരം നടക്കുന്നുവെങ്കിൽ ജഡപ്രകാരം എന്ത് ചെയ്യുന്നില്ല, പോരാടുന്നില്ല.
That's why Paul says, though I walk in the flesh, I do not wage a warfare in the flesh or with the flesh.
അതുകൊണ്ട് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ.
We are all, though living in flesh, we are led by the Holy Spirit.
Praise the Lord.
Amen.
Hallelujah.
Amen.
ഇനി മറ്റൊരു ശരീരം കൂട നമുക്കുണ്ട്.
Let us see another body.
യേശുക്രിസ്തു ഈ മൂന്ന് ശരീരങ്ങളിൽ മൂന്ന് കാലഘട്ടത്തിലായിട്ടാണ് ജീവിച്ചത്.
And we can see Jesus Christ lived in this bodies in three different times.
നാല് സുവിശേഷങ്ങളിൽ മനുഷ്യനായിട്ട് തന്നെ
In the Gospels, we see him as a son of man.
Bethlehem മുതൽ ഗോൽഗോഥ വരെ അവൻ മനുഷ്യനായി കഷ്ടം അനുഭവിച്ചു.
From Bethlehem till Golgotha, we know he suffered as a human being.
എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് എന്ന് പറയുന്നത് ആത്മീയ ശരീരമാണ്, ഫിസിക്കൽ, ഹല്ലേലൂയ, ഫിസിക്കൽ ശരീരത്തിലല്ല, സ്പിരിച്വൽ ബോഡിയിലാണ് യേശു.
But Acts of the Apostles, we see Jesus Christ has a spiritual body.
എന്ന യേശുവിന്റെ ഉയർപ്പിനോട് കൂടി Son of God, യേശുവിനെ celestial body ഇല്ലെങ്കിൽ സ്വർഗീയമായ ശരീരത്തിലേക്ക് യേശു പ്രമാണം ചെയ്യപ്പെട്ടു.
So when he resurrected, what happened? Jesus Christ had a body that was celestial or heavenly body.
Praise the Lord.
Amen.
ഇതാ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പം വർണ്ണിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ വർണ്ണം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നു.
This is the description we see in Revelation about Jesus Christ.
ഇതുപോലെ ഞാനും നിങ്ങൾ ഒരു ദിവസം ആയിത്തീരും എന്നുള്ള കാര്യം അറിയാമോ?
And do you know we too will be like him?
നമ്മൾ ജഡപ്രകാരം ജനിച്ചു.
It is true we were born in flesh.
നമ്മൾ ആത്മീയമായിട്ട് സ്പിരിച്വൽ ബോഡിയിൽ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്.
And we are all a spiritual body, part of the church of God.
ഒരു സെലക്ഷൻ ബോഡിയിലേക്ക് നാം രൂപാന്തരപ്പെടാൻ പോവുകയാ.
And we are going to be transformed and we will receive a heavenly or a celestial body.
സ്പിരിച്വൽ ബോഡിയെ കുറിച്ച് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആഗോള വ്യാപകമാകുന്ന സഭയെ കുറിച്ച് മനസ്സിലാക്കണം.
And I'm not going to talk much about the spiritual body. We must understand about the true universal church of God.
അതിനാ പറയുന്നത് one heavenly church എന്ന് പറയുന്നത് അതാണ്.
That's what means when we say one heavenly church.
One body of Christ എന്ന് പറഞ്ഞാൽ ഇതാണ്.
And this is what it means when we say the one body of Christ.
അത് യെരുശലേമിലെ സഭയുണ്ട്.
There is a church in Jerusalem.
Antiochile sabayundu.
Antioch there is a church.
Corinthile sabayundu.
There is a church at Corinth.
Ephesusile sabayundu.
Ephesus.
Thessalonicile sabayundu.
Thessalonica.
Philippiile undu.
And Philippi.
Ipasum undu.
Even in Ipas.
Praise the Lord.
Amen.
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 അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഭയങ്കര കമ്പനിയാണ് കേട്ടോ.
സോ ദ കമ്പനി വെയർ ഐ ആം എംപ്ലോയ്ഡ് ഈസ് എ ഗ്രേറ്റ് കമ്പനി.
നിങ്ങൾ ആയിരിക്കുന്ന ടൈയൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ പടമാണ്, ഇത് പടമല്ല, കാര്യമാ കാര്യമാ.
യു മേ തിങ്ക് ഇറ്റ് ദാറ്റ്സ് നോട്ട് worthwhile, but it is very important.
ഉടുപ്പ് ഒക്കെ ഇട്ടുണ്ടോ നിങ്ങളൊക്കെ വന്നിരിക്കുന്ന എവിടെയാ?
Yeah, all of us have come in good clothes.
ആ നമ്മൾ ആയിരിക്കുന്ന ഒരു വലിയ പ്രത്യേക സ്ഥലത്താണ്.
We are a part of the greatest employment.
ക്രിസ്തുവിനെ ശരീരത്തിൽ വസിക്കുകയും സഭയിൽ വസിക്കുകയും അതുപോലെ തന്നെ സ്വർഗീയ ശരീരത്തിൽ വസിക്കുകയും മൂന്ന് കാലഘട്ടത്തിൽ വസിച്ച് നമ്മളെ കാണിച്ചു തന്നു.
Oh, Jesus Christ showed us that he lived in three bodies, one as flesh, then a spiritual body, and then as a heavenly or celestial body.
എന്നാൽ നമുക്ക് ആ ഫിസിക്കൽ ബോഡിയിലും സ്പിരിച്വൽ ബോഡിയിലും ഒന്നിച്ച് വസിക്കാം. അതിന്റെ ഇംഗ്ലീഷ് എന്താ?
കൺകറന്റ്.
കൺകറന്റ് ഒന്നിച്ച അത് ശരീരവും ആത്മശരീരവും ഇപ്പം നമുക്കുണ്ട്, സ്പിരിച്വൽ ബോഡിയും ഉണ്ട്, ആ ഫിസിക്കൽ ബോഡിയും ഞങ്ങൾക്കുണ്ട്.
റൈറ്റ് നൗ വി ഹാവ് എ ഫിസിക്കൽ ബോഡി ആൻഡ് എ സ്പിരിച്വൽ ബോഡി.
നമ്മളെല്ലാം സഹോദരങ്ങളാണേ.
സോ വി ആർ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്.
എന്നുവെച്ചാൽ നമ്മളെല്ലാം സഹോദരങ്ങളാ.
വി ആർ ഓൾ ഇൻ ക്രൈസ്റ്റ്.
വില്ലെഴുതുമ്പോൾ ഞങ്ങൾക്ക് കൂടെ ഒക്കെ വരുന്നത് ഇല്ല, ദൈവസഭയ്ക്ക് ഒരു 10% കൊടുത്താൽ അത് അപ്പം നമുക്കെല്ലാം കൂടെ അനുഭവിക്കാം. അപ്പം നിങ്ങളുടെ ടൈത്ത് നിങ്ങൾ കൊണ്ട് തന്നാൽ മതി, എല്ലാ ദൈവസഭയ്ക്ക് അതെല്ലാം അനുഗ്രഹമായി തരും. അതുകൊണ്ടാണ് ടൈത്ത് ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ സഹോദരങ്ങൾക്കുള്ളത് കൊടുക്കണേ എന്ന് ഞാൻ ഓർപ്പിക്കുക.
I'm just reminding whatever is needed to share with your needy brothers or spiritual brothers or family, you please
generously ulla karyam kada, you have to bring your tithe nu parayam brother, please
you have to bring your tithe.
Thank you. God bless you. എന്നോട് ബിബ്ലിക്കൽ ഫൈനാൻസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് വർഷം കൂടി ഇവിടെ ഇരിക്കാമല്ലോ, നിങ്ങൾ എന്നെ പെട്ടെന്ന് വിടരുതെന്ന് ഞാൻ പറഞ്ഞു.
Someone told me, take biblical finance. I said, give me more time.
You have to bring your, what is called?
Offering.
Offering tithe into the, your church.
Bring your offerings and tithes to the sanctuary.
നിങ്ങൾ അതേ ലുപ്തത പിടിച്ചാൽ യാതൊരു രക്ഷയില്ല, നിങ്ങൾക്ക് ഒരു ഭൗതിക നന്മ ഉണ്ടാവില്ല.
Give out of gratitude and thanksgiving for the glory of God, otherwise you will not get physical or other blessings.
Rest of the money നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം, അന്നെങ്കിലേ ഫിസിക്കൽ ബോഡി നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ളൂ.
Rest of the money you can use for your sustenance.
90% ഉപയോഗിച്ചാലേ നമ്മുടെ ഫിസിക്കൽ ബോഡിക്കുള്ള അസിസ്റ്റൻസ് ഉള്ളൂ, എന്നാൽ 10% കൊടുക്കാമെങ്കിൽ ഫിസിക്കൽ ബോഡിക്കുള്ള അസിസ്റ്റൻസ് ഉണ്ട്.
10% you must give to God.
A spiritual body called assistance.
10% you must be give to God for your spiritual existence, survival. 90% you can use it for your sustenance.
ഫിസിക്കൽ ബോഡിക്ക് 90% വേണം.
ഫിസിക്കൽ ബോഡി റിക്വയേഴ്സ് 90%.
സ്പിരിച്വൽ ബോഡിക്ക് 10% ചോദിക്കുന്നുണ്ട്.
ഗോഡ് ഈസ് ആസ്കിംഗ് ഓൺലി 10% ഫോർ ദ സ്പിരിച്വൽ ബോഡി.
അടുത്ത വർഷം നിങ്ങൾ തീരുമാനിച്ചേ അളവില്ലാത്ത നന്മ നിങ്ങൾക്ക് ദൈവം തരും. പ്രൈസ് ദി
ലോർഡ്. ഓ ഗിവ് ജനറസ്ലി ആൻഡ് ഗോഡ് വിൽ ഗിവ് ജനറസ്ലി ബാക്ക് ടു യു.
നമ്മുടെ അപ്പനും അമ്മമാർക്കും ഒന്നുമില്ലാത്ത കാലത്ത് അവർ പിടിയേരി ഒരു ആഹാരം വെക്കണമെങ്കിൽ ഓഹരി ചർച്ചിലേക്കുള്ള പാത്രത്തിൽ ഇട്ടിട്ടേ അവർ ചെയ്യുള്ളായിരുന്നു.
ഔട്ട് ഓഫ് നത്തിങ് അവർ പേരന്റ്സ് ഗേവ് ദ ബെസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ടു ദ സാങ്ച്വറി ആൻഡ് ഗോഡ്.
നിങ്ങളെ ആരെങ്കിലും പാസ്റ്റർക്ക് വല്ലതും കിട്ടാനായിരിക്കും.
You might think that it's for the pastors.
അവ പറയുന്നത് ഇന്നു വരെ മുടക്കമില്ലാതെ അതിൽ കൂടുതലും അതിനെ കവിഞ്ഞത് ഈ ദൈവമക്കളെല്ലാം നിങ്ങളെല്ലാം എനിക്ക് തരുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്.
I am totally satisfied with what you are giving me.
ഞാൻ ഇത് പറയുന്ന ദൈവസഭയുടെ ഉപദേശം പറഞ്ഞു.
I am telling you this is the doctrine of the church.
അടുത്ത മാസം മുതൽ കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് വല്ല 500 രൂപ കൂട്ടി തരുമോ?
So just because the offerings increase, will you increase my salary by 500 bucks?
അത് തരിയല്ല.
No.
അപ്പോൾ ഞാൻ ഒരു ദൈവാഗ്രഹിയായിട്ട് പറയല്ല.
I'm not a greedy person.
ഇത് ദൈവത്തിന്റെ പ്രമാണമാണ്.
This is the law of the Lord.
Praise the Lord.
Amen.
Amen. ഇത് നമ്മുടെ ആരോഗ്യമാണ്.
This you will get health.
അതുപോലെ നമ്മുടെ സന്തോഷമാണ്.
You will get joy.
ഇത് അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഭവനത്തിലെ അനുഗ്രഹം കൂടിയാണ്.
And it's a great spiritual blessing for us and our home.
അപ്പോൾ body of Christ എന്ന് പറയുന്നത് സഭയാണ്.
So the body of Christ is the church.
ഇവിടെ ആരാ നായൻ? വീട്ടിൽ അപ്പനും അമ്മയും ഉള്ളതുപോലെ ഇവിടെ ഹെഡ് ഓഫ് ദി ഫാമിലി ആരാ?
Who is the head of the body of the church?
അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കാരണവര് അല്ലെങ്കിൽ അപ്പൻ ഇല്ലെങ്കിൽ അപ്പൻ അല്ല അമ്മ അതോറിറ്റി ഓതറൈസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഇൻ കമാൻഡ് ആണെങ്കിൽ അമ്മ. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ സർവശക്തനായ ദൈവവും പുത്രനായ ക്രിസ്തുവും ആയിട്ടെടുക്കുന്നത്.
Here if you say something you must understand that Jesus Christ the Son of God, he is the head of the church.
നിങ്ങളെ വീട്ടിൽ പറയുന്നത് മാനുഷ്യമാകുന്ന എത്രമാത്രം നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ ഹെഡ് ഓഫ് ദി ഹൗസിന് ശക്തിയുണ്ടോ, പൊളിറ്റിക്കലി ആ മണി പവർ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും.
So at home you just like the head of the house has a authority to say, you will definitely receive based on his authority.
എന്നാൽ ഇവിടെ നിങ്ങൾ എന്തോ പറഞ്ഞാലും,
but here whatever you say,
ദൈവസഭയിലെ തല ആരാണ്?
Who is the head of the church?
ക്രിസ്തുവിന് കഴിയുന്നതും ദൈവത്തിന് കഴിയുന്നതും ഇവിടെ നിങ്ങൾക്ക് കിട്ടും.
Jesus Christ and God is able to give you everything here itself.
ഒരു കാര്യം കിട്ടാതെ ഇരിക്കും, ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടുകയില്ല.
If there is anything that is impossible for God, that's what you are not going to receive.
Appa manasilayile,
so you understood what I mean to say.
Appa ee sabayude thale aaran ariyamo?
So who is the head of the church?
Adu kondana parayunnathu ee sabayile ee sabha endana nokku paranju ippa pangaliyo pillagali onnumalla, idu serious aaya oru vishayamaa.
Therefore we must take church and the affairs of the church very seriously and with great reverence.
Erichale sabha mudal philip ipas vare ulla ella sabagala,
from Jerusalem till ipas they are all church.
Noke അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്?
What does the apostle Paul say?
As a body of Christ, each members of the church
uses his or her unique gifts to bring Christ into the world.
അപ്പോൾ നമുക്കൊക്കെ ശരീരത്തിന്റെ ഒരു അവയവങ്ങളാകുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു.
So God gave us a part privilege to be a part of his body.
In 1 Corinthians 12:27 എന്താ പറയുന്നത്?
What does 1 Corinthians 12:27 say?
Now you are a body of Christ.
And each one of you is a part of it.
Praise the Lord.
Amen.
അപ്പോൾ പറയാന്ന് പറഞ്ഞു കൈന്ന് പൊക്കി പിടിച്ച് പറഞ്ഞു,
ഞാൻ ദൈവസഭ. You can raise your hands and you can say.
നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ ഇരിക്കുന്നെങ്കിലും പറ ഞാൻ ഒരു ഒരു ആത്മീയ ശരീരത്തിന്റെ അവയവമാണെന്ന്
പറ. Say that I am a part of a spiritual body.
Praise the Lord.
Amen.
മനസ്സിലായല്ലോ, ഇത് ലളിതമായ ഭാഷ, ഇത്രയേ ഉള്ളൂ.
This is as simple as that.
ഇനി കുറെ സമയം കൂടെ ചെലവാൻ കുറെ ഉദാഹരണവും തമാശ ഒക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ച് ആർട്ടിക്കുലേറ്റ്
ചെയ്യാം. And I can give you more illustrations to make you understand.
അപ്പോൾ നമ്മൾ ഇനി മൂന്ന് ശരീരം നമുക്കുണ്ട്.
So we have three bodies.
ഒന്നാമത്തെ ശരീരത്തിന് പറയുന്ന മൺ ശരീരം എന്നാണ് പറയുന്നത്.
The first body is made of dust.
Praise the Lord. രണ്ടാമത്തെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ശരീരം എന്ന് പറയുന്നു.
The second body is a spiritual body.
യേശുക്രിസ്തുവിന്റെ സുവിശേഷം മുഴുവൻ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്.
And we can see about Jesus Christ's incarnation in the gospels.
അപ്പോസ്തല പ്രവൃത്തി മുതൽ എപ്പിസ്റ്റിൽസ് മുതൽ എപ്പിസ്റ്റിൽസ് എല്ലാം തന്നെ വെളിപ്പാട് വരെയുള്ളത് പറയുന്നത് സ്പിരിച്വൽ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്.
From Acts till Jude we can see it is told about his spiritual body.
എന്നാൽ ഇവിടെ പറയുന്നത് റവലേഷനിൽ പറയുന്നത് സെലസ്റ്റിയൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗീയ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്.
But in Revelation we can see about the celestial or the heavenly body.
അപ്പോൾ നമുക്ക് എത്ര ബോഡി ഉണ്ടാകാം?
So how many bodies do we have?
ഏത് ബോഡിയിൽ നമ്മൾ കൂടുതലായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്?
And which body are we going to spend the maximum time?
ഞാൻ എന്തിനാ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പറയാമോ?
Can you say what am I spending the maximum time?
വേദവസം വായിക്കാനൊന്നും പറയരുത്.
Don't say it's reading the
Bible. എവിടെയും പോകാൻ ഇറങ്ങുന്ന തല ചെയ്യുന്ന സമയം എടുക്കുക.
I take lot of time to comb my hair.
തമാശയാണ്. മുടി ഇല്ലാത്ത ആണുങ്ങൾക്ക് ഒരുപാട് സമയം വേണം മുടി ചെയ്യാൻ അല്ലേ? പ്രൈസ്ഡ് ലോർഡ്. നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നു. വേദവസം വായിക്കുന്ന എത്ര സമയമാണ്?
How much time do we take to meditate? നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി
ആരും അഴുക്ക് പറയല്ലോ.
No one will be offended if I blame myself.
അതുകൊണ്ടാ നിങ്ങളുടെ നിങ്ങളെ ഒരു കുളിക്കാതെ നനയ്ക്കാതെ നല്ല ഉടുപ്പിടാതെ ഇവിടോട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും?
Imagine you come here without taking bath, without clean clothes.
ഷാബി ഡ്രസ് ഇട്ടുകൊണ്ട് വീട്ടിൽ ഇരുന്ന് എങ്ങനെ ഇരിക്കും?
How it's going to be if you are shabby?
ചർച്ച വരാൻ നേരത്തെ പോയി നോക്കണം, വീട്ടിൽ ഇരിക്കുമ്പോഴത്തെ ഒരുക്കം നോക്കണം.
So you must examine how you are getting ready while at home or while at church.
വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരുങ്ങിയ ഒരു ശരീരത്തിലല്ല ഇരിക്കുന്നത്.
When you are at home you are not organized or you are not prepared.
പള്ളിയിൽ പോകുമ്പോൾ ഒന്ന് ഒരുങ്ങിയാ വരുന്നത്.
But when you come to church you are well decked.
അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി ഒരുക്കമില്ലാതിരുന്നാൽ നിങ്ങളെ കണ്ടാൽ സ്പിരിച്വൽ നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ പറയാൻ വരുന്നത്.
So if you don't have a spiritual preparation we can understand how our spiritual body is going to be.
ഉപവാസത്തിന് വരിയല്ല.
You won't come for fasting.
കൂട്ടായ്മയ്ക്ക് വരിയല്ല.
Won't come for fellowship.
ഇതൊക്കെ വെറും ഒരു മിഥ്യയായിട്ട് ചിന്തിക്കുന്നുണ്ട്.
You are giving it no attention or taking it lightly.
ഞാൻ ആ കഴിഞ്ഞ ആഴ്ച വെച്ച് ഈ സഭയിലെ ഒരു പാസ്റ്റർ 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കുക. എന്തിനാണെന്നറിയോ?
I heard a pastor is praying and fasting for 21 days. Why?
ഐപാസിലെ പാസ്റ്ററും അവരുടെ സഭയുമായിട്ട് കൂടി ഒന്ന് ആരാധിക്കണം, അതാ പുള്ളിയുടെ ആഗ്രഹം.
His goal is to have fellowship and pray and some time together with the people of Ipas.
അത് പറഞ്ഞു എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു.
And he came and met me. We met.
ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൊരു ആഗ്രഹം.
So I said, is that all your desire?
നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം.
Oh, we can worship together.
അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു.
There's nothing wrong with that.
അത് സിൻസിയറായിട്ട് എന്നോട് പറഞ്ഞത്.
But he is very sincere.
നമ്മുടെ സഭയുമായിട്ട് അടുത്തുള്ള ഒരു സഭയ്ക്ക് ആരാധിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഫാസ്റ്റിംഗ് നടക്കുക.
Another church is fasting and praying because they want to have fellowship with us.
ഞാൻ പേര് പറയില്ല, എന്തെങ്കിലും ഞാൻ പറയും വാണി പാസ്റ്ററെ നമുക്ക് പ്രാർത്ഥിച്ചോ അതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു.
I told that pastor let's pray it will be possible.
Amen. പ്രാർത്ഥിച്ചല്ലോ.
Amen.
അത്രയൊക്കെ വില ഈ ആരാധനയ്ക്കുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി.
Now I understand, oh, there's so much importance of worship.
ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആരാധിക്കാമെന്ന് ഞങ്ങൾ പലരും ഇടക്കൂട്ടത്തിൽ വരുന്നില്ലല്ലോ, നിങ്ങൾ ഞങ്ങളുടെ അടുക്ക വരുമ്പോൾ എനിക്കൊരു നാണക്കേടല്ലേ.
So I said many do not come during our weekly meetings, then it's a shame when you come to worship with us.
ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കുന്നില്ലെന്ന് ഞങ്ങളുടെ സഭയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും പോലും വരുന്നില്ലല്ലോ.
So people who are saying that we are not having fellowship with us but they too are not coming for the weekly meetings.
ഞങ്ങൾ സന്തോഷാണ് പറഞ്ഞു.
I said we can
സഭ എന്നെ 7 ദിവസത്തേക്കും അങ്ങനെ എന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയെന്ന് പറഞ്ഞു.
The church has separated me for 7 days.
വിളിച്ചാൽ മതി, വീട്ടിലോട്ട് വന്നാൽ മതി, പ്രാർത്ഥിക്കണമെങ്കിൽ വരാം.
You can come home and we'll pray.
പക്ഷേ എന്റെ അടുത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ട്.
But there are some rules.
എനിക്ക് അല്പസമയം ഒരുങ്ങാനൊക്കെ ഒരു സമയം തരണം.
I need some time to get ready.
ഫീമെയിൽസ് ആണെങ്കിൽ എന്റെ വീട്ടിൽ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം.
And you must ensure that
ആരെങ്കിലും ഒറ്റയ്ക്കായിരിക്കരുത് ഞാൻ.
I should not be alone.
അങ്ങനെയൊക്കെ ചില നിബന്ധനകളുണ്ട്.
Yeah, so there are certain conditions.
അല്ലാതെ വലിയ നിബന്ധനകളൊന്നും ഇല്ല.
I don't have any other conditions.
അപ്പോൾ നമ്മുടെ ആത്മീയ ശരീരത്തിന് വേണ്ടി നമ്മൾ കരുതണം.
So we must provide for our spiritual body. Take care.
അങ്ങനെ നമ്മുടെ ആത്മീയ ശരീരത്തെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നവരായിരിക്കണം.
So we must take care of our spiritual body.
ഇത് ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്.
And we must do it simultaneously.
അതുപോലെ തന്നെ മനശരീരവും ആത്മീയ ശരീരം തമ്മിൽ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്.
The human body and the spiritual body should move along together.
മനസ്സിലാകുന്നുണ്ടോ?
Are you able to understand?
മനസ്സിലാകുന്നുണ്ടോ?
Yes.
മനസ്സിലാകുന്ന സ്തോത്രം പറ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വെള്ളവും കുടിക്കാം, ദൈവനാമത്തിൻ്റെ ഒരു മഹത്വമാകും എല്ലാം അല്ലേ? പ്രിയരെ, വളരെ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നിട്ട് അവർ ചെറിയ ദൂതമായിട്ട് വരുന്നത്, അതിന് നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാൽ പിന്നെ ആരാ പറയുന്നത്?
Lord of time has been in prayer.
അയലോക്കത്തെ സഭ പറയാവുന്ന ഇപ്പം പറയുന്നത്.
the neighbor church are ready to say thanks.
ഇന്നലെ എന്നെ അവിടെ അവിടോട്ട് വരാൻ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു.
So the pastor invited me to the church.
ഞാൻ പറഞ്ഞു ഒന്നാമത് നമ്മളെ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇടപാടുണ്ട് ഈ ന്യൂസ് എന്ന് പറഞ്ഞ പോലെ ന്യൂസ് മീഡിയക്കാർ പിന്നെ പറയുക അത് വേറെ വല്ലതുമായിട്ട് തെറ്റിദ്ധരിക്കുക അതുകൊണ്ട് സഭയോടൊക്കെ ചോദിച്ചിട്ട് വരാം പാസ്റ്റർ ഇല്ലെങ്കിൽ എൻ്റെ സഭ പ്രശ്നം അതുകൊണ്ട് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു.
So I said if I come there there'll be problem, people will speculate, that's not good, so I'll ask them and come.
ഞങ്ങളുടെ ആൾക്കാരൊക്കെ എനിക്കൊരു മടുപ്പ് വന്നിട്ടില്ല വരുമ്പം ഞാൻ വരാമെന്ന് പറഞ്ഞു.
My people are not fed up of me. When they are getting fed up of me, I'll come.
നിങ്ങൾ മടുപ്പ് വരുമ്പോൾ കൈ ഒന്ന് പൊക്കിങ്ങ എന്ന് ചേക്കാ ഞാൻ അങ്ങിരുന്നാളാ.
Whenever you're fed up of me, just raise your hands.
അപ്പോൾ മനുഷ്യരീരമുണ്ട്.
So there's human body.
ഇപ്പൊ എനിക്കറിയാം സ്തോത്രം പറഞ്ഞെന്ന് എനിക്കറിയാം നിന്നെ വാലല്ല തലയാക്കും നിന്റെ തലയ്ക്ക് വീതി ഒരു കസേര പോകുന്നുണ്ട് ഒരു പ്രമോഷൻ വരുന്നുണ്ട് സ്തോത്രം ചെയ്താട്ടെന്ന് പറഞ്ഞ
I know if I say this to you that God is going to make you the head and not the tail and he's going to give you a promotion with great power, you will shout praises to him.
Etra promotion kittiyalum logam mulugam nediyalum ninde aathmaavine nashtapaduthiyal oru prayojanam illa devathinte vajanam parayunu.
The word of God says you might get lot of promotions, you might get lot of success, but if you lose your spiritual soul then there is no profit for you.
Idu rendum kooda orumichu kondu poyittu നമുക്കൊരു സ്വർഗീയ ശരീരം ലഭിക്കും.
While we move along with the human and the spiritual body, ultimately we'll receive a celestial or a heavenly body.
ഈ celestial ബോഡിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓളം എന്ന് പറയുന്ന മലയാളം വെബ് ഡിക്ഷണറി ഞാൻ പോയി നോക്കിയപ്പോൾ അർത്ഥം കണ്ടുപിടിക്കാൻ എനിക്ക് 3 പേജ് വേണ്ടി വന്നു.
So I needed 3 pages in Malayalam dictionary to find out the meaning of the word celestial.
എന്നാൽ ഈ നമ്മുടെ ഭൗമിക ശരീരം ഭൗമ ശരീരം എന്ന് പറയുന്നത് രണ്ട് വേർഡ് കൊണ്ട് തീരുമ്പോൾ
but in the dictionary in 2 words you will get the meaning of the human body.
ഈ celestial ബോഡിയെ കുറിച്ച് പറയുന്നത് ഒരു 3 പേജ് ആകണം.
It took 3 pages to understand about the celestial body.
അപ്പോൾ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു ശരീരത്തിൽ വേണ്ടിയിട്ടാണ് പോകുന്നത്.
So we are going to receive a body which we are not able to describe.
ഒന്നാമത്തെ സ്വർഗവാസി,
one heavenly
dwelling,
heavenly dwelling,
adjective ദിവ്യമായ sacred,
divine, sacred,
സ്വർഗീയമായ heavenly,
heavenly,
അതിവിശിഷ്ടമായ
special, extraordinary,
ആകാശത്തെ സംബന്ധിച്ച
connected, in connection with heaven, heavenly dwelling,
സുന്ദരമായ,
beautiful,
വാനത്തിൻ മീതെയുള്ള,
it is above the skies,
ആകാശത്തിന് അപ്പുറത്തുള്ള,
above the skies,
ആകാശചാരി, I don't know how to see അതാണ് ഞങ്ങൾക്ക്
something in connection with the heavens, skies, skies.
God bless you, thank you. ഞങ്ങൾക്ക് പോലും അറിയില്ല, അറിയാരുന്നേ പറഞ്ഞേ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ശരീരം പ്രാപിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയില്ല കാര്യം കാണാത്ത കാര്യമാണ്
it is something that is unseen, it's difficult for us to describe how our body is going to be, what we are going to receive.
സ്വർഗകന്യ അസ്പര് അതുപോലെ ഹേമ ഇങ്ങനെ അങ്ങ് പോകുന്ന കാര്യങ്ങളാണ് എന്റെ തമ്പുരാനെ ഞാൻ എങ്ങനെ പ്രസംഗിക്കുന്നത്
how will I preach
ഇത് കളഞ്ഞിട്ടാ ഇവിടെ 50 വർഷമോ 100 വർഷമോ താമസിക്കുന്ന ഈ മണ്ണ് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ പെയിന്റ് അടിച്ച് നമ്മൾ നടക്കുന്നത്
and we try to deck this physical body not keeping in mind about our eternity
ഇത് എൻ്റെ വ്യാഖ്യാനം ഒന്നുമല്ല
this is not my interpretation
പുതിയ കണ്ടുപിടുത്തവുമല്ല
this is not something new discovery
അതാ നമ്മൾ പ്രാപിക്കാൻ
പോകുന്നത് but we are going to receive that
hallelujah
amen
ഇതിന്ന് കണ്ണ് തുറന്നേ ഒക്കുള്ളൂ
you must keep your eyes open
amen
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 എത്തൊക്കെ നേടിയാലും ഈവൻ അതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകണം
whatever you may achieve on earth you have to leave it and go
praise the lord
amen
എന്നാ ഇവിടെ താമസിക്കുമ്പോൾ സ്വർഗീയവാസി എന്നൊക്കെ പറഞ്ഞ നല്ലൊരു കാര്യമുണ്ട്
but while we are living on earth it's a good thing to say that you are a heavenly dweller
ഭൂമി വസിക്കുമ്പോൾ ചിലരൊക്കെ നാമകരണം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ
you know how people address the people living on earth
നിങ്ങൾ ഒരു പാസ്റ്റർ ഇത്ര വർത്താനം പറയില്ലെന്ന് പറയുന്നത് എനിക്കറിയാം
you may say you should not speak like this
ദാരിദ്ര്യവാസി എന്ന് പറയും ദാരിദ്ര്യത്തിൽ വസിക്കുന്നവനെ ദാരിദ്ര്യവാസി എന്ന് പറയും
the one who dwelleth in poverty we call him poor
ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുക്കനുണ്ട് അവനെ അമ്പലവാസി എന്ന് എല്ലാവരും വിളിക്കുന്നു
so in Kerala they call him a dweller in temple
അവനാ ടെമ്പിളിൽ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട് അവനെ അമ്പലവാസി എന്ന് പറയും
he works in the temple so they call him a dweller in temple
അന്നാ വേണ്ട വേദവസ്തു നിങ്ങൾ പറയ അങ്ങനെ ഒന്നും വർത്താനം പറയില്ല പാസ്റ്റിച്ചൂടൊക്കെ പഠിച്ചിട്ട് വരണം നിങ്ങൾ പറയും
so you will say learn the scriptures you are not supposed to use such words
ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഓ ആരാന്നറിയോ വലിയ ഇസ്രയേൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് കിടക്കുന്ന അവൻ കൂടാരവാസിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്
and while living on earth about Jacob it is written that he was dwelling in tents
ano
is it true
ഞാൻ കള്ളം പറഞ്ഞു
did I say lie
അപ്പൊ നിങ്ങൾ യാക്കോബ് കൂടാരവാസിയാണെങ്കിൽ നമ്മൾ എന്തോ വാസിയാണ്
so if Jacob was a tent dweller what kind of dweller are we
ആമീൻ
പണ്ട്
ന്യൂയോർക്കിൽ ഒരു പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ച് ഇടുക്കിയിലുള്ള ഒരു പാസ്റ്റർ ആണ്.
സോ എ പാസ്റ്റർ ഫ്രം ഇടുക്കി കേം ടു ന്യൂയോർക്ക് ആൻഡ് ഹി പ്രീച്ച്.
ചെല്ലപ്പം പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ച് ഞാനും എന്റെ സഭയിലുള്ള ദരിദ്രവാസികളായ ആൾക്കാർ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു.
സോ ഹി പ്രീച്ച് ഇൻ ദിസ് വേ മീ ആൻഡ് ദ പൂർ പീപ്പിൾ ഓഫ് ആർ ചർച്ച്.
അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഇങ്ങനെ ഒരു വർത്തമാനം പറയല്ലേ.
എവരിവൺ സെഡ് യു മസ്റ്റ് നോട്ട് ടോക്ക് ലൈക്ക് ദാറ്റ്.
ഞാൻ അദ്ദേഹം സത്യമാണ് പറഞ്ഞത്.
ബട്ട് ഹി ടോൾഡ് ദ ട്രൂത്ത്.
യാക്കോബിന്റെ ഒപ്പം യാക്കോബ് ആരായിരുന്നു? ഇന്ന് യാക്കോബ് വന്ന മൂന്ന് മതങ്ങളാണ് യാക്കോബിനെ ന്യൂയോർക്ക് യാക്കോബ് വന്നിരിക്കട്ടെ.
സോ ജസ്റ്റ് ഇമാജിൻ ജേക്കബ് കേം ടു ന്യൂയോർക്ക്.
ഈ ശരീരത്തിലേക്ക് വന്നു.
ഇമാജിൻ ഹി കേം ബാക്ക് ഇൻ ബോഡി ഫിസിക്കൽ.
മുസ്ലിങ്ങൾ പറയുന്നു യാക്കൂബ് അവരുടെ വലിയ ആളാണ്.
ദ മുസ്ലിംസ് വിൽ സേ യാക്കോബ്.
യാക്കോബ് ന്യൂയോർക്കിലുള്ള എല്ലാ യഹൂദന്മാരും പറയും യാക്കോബ് അവരുടെ പിതാവാണെന്ന് പറയും.
ജൂസ് വിൽ സേ ജേക്കബ് വാസ് ദെയർ ഫാദർ.
ക്രിസ്ത്യാനികൾ പറയും അവരുടെ പിതാവാണ് പറയും.
ക്രിസ്ത്യൻസ് വിൽ സേ ജേക്കബ് ഈസ് ഔർ ഫാദർ.
ഇങ്ങനെ അതിമഹത്തായ സമ്പന്നനായ വലിയ ശ്രേഷ്ഠനായ സ്വർഗീയ നാമം ലഭിച്ചവന്റെ പേര് പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിൽ ജഡത്തിൽ അവൻ കൂടാരവാസിയായിരുന്നു.
And imagine the name that is recorded in the scripture about such an extraordinary mighty man of God as a dweller in tent.
നീ ഗ്രേസ് വില്ല എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാലും അവിടെ നമ്മൾ എന്തിനാ പേരിടുന്നത്? എന്തിനാ?
Why do we name our home as Grace Hill?
നമ്മൾ അപ്പനും അമ്മയും ഗ്രേസ് വില്ല എന്ന് ഇട്ടത് എന്തിനാ?
Why did our parents name Grace?
എനിക്ക് ഇഷ്ടമുള്ള ഒരു കുടുംബത്തിന്റെ വീട്ടുപേര് ഗ്രേസ് വില്ല എന്നാ.
So I love a family, the name of that family is Grace Villa.
അന്ന് വേറെ സ്പെല്ലിംഗ് ഒന്നും കിട്ടാഞ്ഞിട്ടാണോ?
Is it because they didn't get any other name or spelling?
പേര് ആരിട്ടായാലും മാതാപിതാക്കൾ എന്ത് ഇവിടെ കൃപയുണ്ടായിരുന്നു.
Amen. So whatever be the name, the grace of God must come in that house.
അതുകൊണ്ട് നമ്മൾ അപലവിലാസമൊന്നും ഇട്ട് കളയരുത്. ഗ്രേസ് എന്നോ അങ്ങനെയൊക്കെ ഉള്ളത് ഇടുന്ന നല്ലതായി.
സോ വി മസ്റ്റ് നോട്ട് പുട്ട് എനി നെയിംസ് ദാറ്റ് ഈസ് ഡെറോഗേറ്ററി ഓർ നോട്ട് ഗുഡ്. Put good names like grace or mercy.
Appa moonu shariram unde.
So we have three bodies.
Appa nammade sharirathe kurichu enikariya ende chela priyappetta oru chirikkunnunde.
Some of my people are smiling.
Ende veettu veer undallo njangal thaamacha manathara enna sand land ennuche manne ullana.
So the name of my house in India, it is called manathara.
Inne oru veedakke paninja enikku veer idan ariya.
So I know what name I should give if I build a house.
Adhana padichathu kondana.
Because I learned the scripture.
Ini ippa namakku nokka moonu sharirathe kurichu padichallo.
We learned about three bodies.
ഇനി മൂന്ന് അഭിഷേകത്തെ കുറിച്ച് നമുക്ക്
പഠിക്കാം. We learn about three anointing.
മൂന്ന് അഭിഷേകം. ദാവീദിന് കിട്ടിയ അഭിഷേകം, യേശുവിന് അഭിഷേകം ഉണ്ടായിരുന്നു.
So Jesus was anointed, David too was anointed.
ഞാൻ പറയുന്നതല്ല.
I'm not saying that.
പുതിയ തിയോളജി അല്ല.
It's not something new.
It
is something which is there.
നമ്മൾ പഠിച്ചില്ലെന്ന് കണ്ട വചനം തെറ്റായി പോകും.
Just because we do not know doesn't mean the word of God is wrong.
ദാവീദിന് കിട്ടിയ അഭിഷേകം നിഴലായി നിൽക്കുന്നത് യേശുവിലുണ്ട്, നമ്മളിലുമുണ്ട്.
So David received an anointing and that is symbolic to Jesus and even us.
കുറഞ്ഞ മൂന്ന് അഭിഷേകമുണ്ട്.
There are at least three anointings.
On that, then David was a teenager, Samuel had a anointed him privately.
Amen.
Adu avan balan irunnappol Shaumel avane abhishekam cheythu.
So Samuel anointed David when he was a teenager.
Adu edine nilayittu nilkunnu.
What does that show?
Manasandara podumba ninne enneyum പരിശുദ്ധാത്മാവിന്റെ അച്ചാരം ഒരു അഭിഷേകം ദൈവം ചെയ്തിരിക്കുക.
When you repent, heavenly father will give you the earnest money as the Holy Spirit, which is the guarantee of your inheritance.
അപ്പോൾ അഭിഷേകം പ്രാപിച്ചത് നമ്മൾ ശിശുവിനെ വേണ്ടിട്ടുള്ള അഭിഷേകമല്ല.
That is not the anointing for ministry.
യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണെന്ന് വേദപുസ്തകം പറയുന്നു.
Word of God says Jesus Christ was conceived of the Holy Spirit.
അപ്പോൾ ടീനേജർ ആകുന്ന 30-ാമത്തെ വയസ്സിലാണ് ദാവീദ് രാജാവായത്.
David became king at age 30.
അപ്പോൾ അവന്റെ കൊച്ചിലേ അവൻ അഭിഷേകം പ്രാപിച്ചു.
But he was anointed when he was a teenager.
Ella teenagers okke ivide ninnu nokkiye.
There are a lot of teenagers, look at
Yesu, David, ingane okke ullavar ellam teenager aayirun baby aayirun appo thane abhishekam praapichu. Ningal abhishekam praapicho?
Jesus, David, they were all, they received anointing when they were children, teenagers. Have you all received that anointing? Have you not heard even about the anointing?
Praise the Lord. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 1 Samuel 16:13 വായിക്കണം.
Go home and read 1 Samuel 16:13.
ആദ്യത്തെ അഭിഷേകം കണ്ട സഹോദരന്മാരുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് കണ്ടില്ലേ ഈ കൊച്ചനെ അഭിഷേകം ചെയ്യുന്ന ആക്കി ജോസഫ് ഒക്കെ ആണ്.
The first anointing in front of the brothers. Prophet is anointing.
ജോനാഥന്റെ ഒക്കെ കൂട്ടിരിക്കുന്നുണ്ടല്ലേ.
Looks like Jonathan.
ആ പ്രൈസ് ദി ലോർഡ്. നാഥാൻ, ഈഥൻ, ലുക്ക് അറ്റ് ദാറ്റ് ഡേവിഡിനെ കണ്ടില്ലേ. ബേബി ആയിരിക്കുമ്പോൾ.
While he's a teenager, he's being anointed by the prophet.
രണ്ടാമത്തെ അഭിഷേകം വചനം പറയുന്നത്.
The word of God talks about the second anointing.
Elders of the tribe of Judah had anointed, then he became their king at the 30 years of age. എന്ന് പറയുന്നു.
When David became king of Israel when he was 30, the elders of Israel, they anointed him.
അവൻ അവന്റെ ഒരു ട്രൈബിൽ യഹൂദ ഗോത്രത്തിനു വേണ്ടി മാത്രമായി അവനെ അഭിഷേകം കിട്ടുന്നു.
He was anointed by the elders of the tribe of Judah.
അപ്പോൾ അവൻ ഒരു ഗോത്രത്തിൽ കുടുംബത്തിന്റെ ഒരു അഭിഷേകം.
So anointing in your home.
Private ആയിട്ട് ഒരു അഭിഷേകം.
Private anointing.
കുടുംബത്തിൽ ഒരു അഭിഷേകം.
Anointed at family.
ചിലർക്ക് private ആയിട്ട് അഭിഷേകമില്ല.
Some people don't have anointing in private. No anointing in family.
സഭയിൽ അവർ അഭിഷേകം വെളിപ്പെടുത്തുന്നു.
But they are revealing their anointing at church.
ആ അഭിഷേകത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം.
You must think about such an anointing.
ആ രണ്ടാമത്തെ മൂന്നാമത്തെ
third.
അപ്പൊ രണ്ടാമത്തെ അഭിഷേകം 2 Samuel 2:4 കേട്ടോ.
Second Samuel 2:4 we can see the second anointing.
ഇനി മൂന്നാമത്തെ അഭിഷേകം.
Now about the third anointing.
The elders of the all nation anointed David and proclaim as their king.
So
alpam kodne and adjust cheyamo Lindsay thandi onnu kaanikkan njan kezhuthirikku illa yaarum vaayichu thanne.
The elders of the whole nation anointed David and proclaim.
Njan paranju thara njan vaayikkam kari adu adichira prayasamana. I'm not. 2 Samuel 5:3.
2 Samuel 5:3.
Somebody can read, please.
Yes.
So all the elders of Israel came to the king to Hebron. Mm-hmm. And King David made a league with them in Hebron. Mm-hmm. From the, before the Lord. Mm-hmm.
So we studied about 3 anointings.
രക്ഷയുടെ ഒരു അഭിഷേകം ഉണ്ട്.
Anointed when you are born again.
യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്കറിയാം യേശു ഒരു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നയിക്കപ്പെടുന്നു കാണുന്നു.
And we know that he was carried by the spirit for a ministry.
യേശുവിന്റെ അവസാന ശുശ്രൂഷയായ ക്രൂശീകരണത്തിന് യേശു പറയുന്നുണ്ട്, യേശു കുടിക്കുന്ന കപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊരു അഭിഷേകമാണ്.
When he was going to be crucified, the cup that he is going to drink, that is another type of anointing. What did Jesus say? The cup that I have to drink, I must drink.
ഒരുപാട് നേരം പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാൻ പോകുന്നില്ല.
Let me go fast.
അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക.
One thing we must understand.
അവൻ ബാലനായിരുന്നപ്പോൾ അവനെ അഭിഷേകം ചെയ്തു.
He was anointed when he was a teenager.
ഒരു ഗോത്രത്തിലെ രാജാവായിട്ട് അവൻ അഭിഷേകം കിട്ടി.
He was king of the tribe of Judah.
മൂന്നാമത്തെ അഭിഷേകം 11 ഗോത്രങ്ങൾ കൂടി അവനോട് ചേർന്നപ്പോൾ അഭിഷേകം കിട്ടി.
And the third anointing when the other 11 tribes joined him.
യേശുക്രിസ്തുവിന്റെ അഭിഷേകം ആദ്യം എന്തായിരുന്നു? തൻ മനുഷ്യനായി കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു.
Jesus Christ was led by the spirit when he
യഹൂദ ഗോത്രത്തിനു വേണ്ടി പുള്ളി ആദ്യത്തെ ശുശ്രൂഷകളെല്ലാം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ യേശു ആ യഹൂദ ഗോത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു.
And his first ministry was for the tribe of Judah.
ഇനി അവസാനത്തെ ഞാൻ പറയാം. പിന്നെ 11 ഗോത്രം കൂടെ വന്നു സർവലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ.
And then his final ministry was for the other 11 tribes for the whole world.
ഞാൻ ഒരു കാലത്തെ
once upon a time
എന്റെ കോസിലൊക്കെ ജനിച്ചു വന്നപ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടുള്ള കാര്യം ഞാൻ പറയാം.
I was proud when I was in Pentecostal.
കൊച്ചിലെ മുതൽ വചനം പഠിച്ചതും ഞാൻ എല്ലാം തികഞ്ഞവനായിരുന്നു.
I thought I was somebody, I know everything.
പക്ഷേ ഇന്ന് വരെ എനിക്ക് വചനം പഠിച്ചു തീർക്കാൻ ഒത്തിട്ടില്ല.
But till date I'm learning.
ഒരു 30 വർഷമായി കടന്നു രാവും പകൽ ഇതല്ലാതെ മറ്റു പണിയൊന്നുമില്ല.
For 30 years I'm learning and learning and learning the word.
അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ നിന്ന പഴയ യാക്കോബായി പോയാലും അവിടെ വല്ല രക്ഷയുണ്ടോ എന്ന് നോക്കി.
I thought if I go to the Jacob by church is there any
ഞാൻ എന്നൊരു പുസ്തകം കൂട മേടിച്ചു.
And I got a book from Raju uncle.
അവിടെ 10 പ്രാർത്ഥന പ്രാർത്ഥിച്ചാലേ ഒരു യാക്കോബക്കാരൻ ഇരിക്കാൻ ഒക്കുള്ളൂ. അവരുടെ കുർബാന കൃപ എന്റെയിലുണ്ട്, ഫോട്ടോ കോപ്പി തരുള്ളൂ, ഒറിജിനൽ തരികയില്ല.
I have their book and then you need to pray at least 10 times.
അവ നീയൊക്കെ യാക്കോബക്കാരനായിട്ട് ഞാനൊക്കെ ഒരു യാക്കോബക്കാരനായിട്ട് ഇരുന്നാൽ പോലും കൊള്ളുകയെന്ന് എനിക്ക് യാക്കോബായിലെ ഉർവാനക്രമം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി.
So when I read that book I understood I cannot be a true Jacobite.
എന്നാ പുതിയ നിയമ വിശ്വാസത്തിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോ.
But when I started to learn the word of God.
കുറഞ്ഞ മൂന്ന് അഭിഷേകമെങ്കിലും ഉണ്ടായേ പറ്റുള്ളൂ.
There must be at least 3 types of anointing.
നിങ്ങൾ പ്രാർത്ഥിക്കണം ഇതിനു വേണ്ടി.
You must pray for all these 3 types of anointing.
Praise the Lord.
Amen.
I mean, വയസ്സാകുമ്പം കൈയൊന്നും മടങ്ങാത്തപ്പം കൊട്ടിയൊന്നും ആരാധിക്കാനൊന്നും നോക്കില്ല.
It is no point to clap hands when you are not that well or old.
ഈ ശരീരത്തിന് വേണ്ടി മാത്രം അങ്ങ് ചിന്തിക്കാതെ.
Don't just think about the physical body.
അതുപോലെ തന്നെ എന്നാ സ്പിരിച്വൽ ബോഡിയോട് നിനക്കൊരു ബന്ധമില്ലെങ്കിൽ അതെന്താണെന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇടുക.
If you have no connection or fellowship with your spiritual body then you need to ask a question.
സെലക്ഷൻ ബോഡി പ്രാപിക്കില്ലെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുക.
And think whether you'll be receiving a celestial body after death.
ഈ ചിന്തിക്കണ്ടേ.
Shouldn't we think?
പെന്തക്കോസ്ത് 40 വർഷം ഇരുന്നിട്ട് ഹൂസ്റ്റണിലെ ഒരു ആന്റി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
In Houston, an auntie asked me to pray. She asked to pray for a child.
3 varsham college poyittu 3 credits pole eduthillennu.
The child got 3 credits in 3 years.
Aa thallada karichilla kanda enikku vedana thoni.
Oh, I was full of sorrow.
Njan chirichu aadiyam.
Initially, I found it funny.
Pentecostil vandu 40-50 varsham irundannulla alla vishayam.
For it is not that you were in Pentecost for 40 or 50 years.
Praabikkada praabichu annulla.
Have you received what you are supposed to receive?
Amen.
Amen.
Ee divasangale njan adinu vendittu vaanchikkuva.
Oh, I am desiring these days for that.
Hallelujah. Moon abhishekam Davidine praabikkendathundayirunnu.
David needed 3 times of anointing in his life.
Yeshu maadriyayi kaanichu thannu.
Jesus was an example.
Enna vedavasu aneka abhishekathe kurichu parayunnulla.
The Bible talks about several anointings.
എല്ലാ അഭിഷേകങ്ങളും പ്രാപിച്ചില്ലെങ്കിൽ പോലും ആവശ്യത്തിനുള്ള അഭിഷേകമേലും വേണം.
Though you may not receive all the anointing, at least you must receive what is needed.
അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ?
What does anointing mean?
Set apart.
Consecrated.
Purified. വേർതിരിക്കുക.
Set apart.
ഇങ്ങനെയൊക്കെയുള്ള വിഷയമായി ഇത് പറയുന്നത്.
So that it means.
നമുക്ക് മൂന്ന് ശരീരം ഉണ്ടെന്നുള്ള മനസ്സിലാക്കണം.
So you understood we have 3 bodies.
മൂന്ന് അഭിഷേകം ഉള്ള കാര്യം മനസ്സിലാക്കണം.
You also understood we have 3 anointings.
Praise the Lord. Hallelujah.
Amen.
ഇനി ഇത് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പഠിക്കണം.
This is only outline. You must go home and learn and study.
ദാവീദിനെ 3 അഭിഷേകം ചെയ്തതായി വേദവചനം പറയുന്നു.
Bible says David was anointed 3 times.
യേശുക്രിസ്തു അത് പ്രാപിച്ചു എന്ന് പറയുന്നു.
Jesus Christ too in a similar way.
അഭിഷേകം ഉണ്ട് എന്ന് പറയുന്നു.
And even the people of God has similar type.
അതരങ്ങളിൽ അഭിഷേകം തരും എന്ന് പറയുന്നു.
There is grace and anointing in your lips.
ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം നിന്നെ ചെയ്യും എന്ന് പറയുന്നു.
With oil of gladness you will receive.
കേക്കാൻ നല്ല ഫാബുലസ് ആയിട്ടുള്ള വേർഡാണ്.
Oh, it's a good word.
പക്ഷേ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ഇല്ല.
But you don't practice it in your life. Let me say.
ചോരി സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ.
If you have set apart for a ministry.
ഏതെങ്കിലും മിനിസ്ട്രിക്ക് വേണ്ടി നീ എന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ.
If you have set yourself apart for any type of ministry.
നീ അതിനു വേണ്ടി നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കണം.
You must surrender to God.
നീ അതിനു വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കണം.
You must surrender to God.
അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്.
That is the order and law of God.
അത് പൗത്രീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വിഷയം കൂടിയാണ്.
And it is important that we bring it in our life.
നിങ്ങളുടെ വീട്ടിൽ പല പാത്രങ്ങൾ കണ്ടതൊക്കാം.
At home you may have a lot of vessels.
നിങ്ങളുടെ ടോയ്ലറ്റ് എത്ര മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും.
Your toilet might be full of marble.
ടോയ്ലറ്റിൽ വെക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ കിച്ചണിലേക്ക് കൊണ്ടുവരും.
The vessel that's needed for the toilet you will not bring it on the dining table.
Hallelujah. അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീട്ടിൽ ഇരുന്ന് ഉടുപ്പിട്ടുകൊണ്ട് യോഗത്തിന് നിങ്ങൾ പോരിയ.
You will not come with the dress that you wear at home to church.
എല്ലാത്തിനും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ.
There is an order for everything.
ദൈവസഭയ്ക്ക് ഒരു ഓർഡർ ഉണ്ട്. പ്രൈസ് ദി
ലോർഡ്. God's church has an order.
ഹല്ലേലൂയ. നിന്നെ നിർത്തിയിരിക്കുന്ന സഭയോട് നിനക്ക് ഒരു ചുമതലയുണ്ട്.
You have a responsibility in the gathering that you gather.
നിന്റെ ശരീരത്തോട് നിനക്ക് ഒരു കാര്യം ഒരു 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 കടമയുണ്ട്.
You have an obligation for your body.
നിന്റെ കുടുംബത്തോട് നിനക്ക് ഒരു കടമയുണ്ട്.
You have an obligation for your family.
കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെടണം എന്ന് നീ പ്രാർത്ഥിക്കണം.
You must pray all members of your family are born again.
കുടുംബത്തിലുള്ളവരെല്ലാം അഭിഷേകം പ്രാപിക്കണം നീ പ്രാർത്ഥിക്കണം.
You must pray all members are received anointing.
നല്ലൊരു വിശ്വാസിയുടെ ലക്ഷണം അതാണ്. പ്രൈസ്
ദി ലോർഡ്. That is a sign of a good believer.
നീ ആയിരിക്കുന്ന സ്പിരിച്വൽ ബോഡി ദൈവസഭയിൽ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം.
You must pray the spiritual body must be a blessing for God's church.
ഇത് രണ്ടും ഇവിടെ ഇട്ടിട്ട് സെലക്ഷൻ ബോഡിയിലേക്ക് ഒരു ഹല്ലേലൂയാസ് വിണ്ണൻ വാസിയായിട്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
They will come where I will leave. We will leave the physical and the spiritual body and receive a celestial heavenly body.
Amen.
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 എത്ര പേർ അടുത്ത വർഷത്തേക്ക് തീരുമാനം എടുക്കും?
How many will take such a decision and pray for next year?
Amen.
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 ഞാൻ യാക്കോബായിലെ പുസ്തകം വായിച്ചപ്പോഴേ,
when I read that Jacobite book,
മരണം വന്ന് പിടികൂടുമ്പം പല കാര്യങ്ങൾ മരണദൂതനോട് പറയുന്ന ഒരു പാട്ട് അതിൻ്റെ അകത്തുണ്ട്.
There is a song when someone is going to die, there is a song that addresses about the angel of death.
പല കാര്യം പറഞ്ഞിട്ട് ധൃതി കൂട്ടിയിട്ടും പുള്ളി ഇത് കേട്ടില്ലെന്നാ പറയുന്നത്.
It is said, he said a lot of things, but the angel of death did not pay any attention.
എന്നാ ഒരു കാര്യം ഞാൻ ഇന്ന് പറയട്ടെ.
Let me tell you one thing.
നമുക്ക് ഈ ഒന്നിൽ നാം ഈ ജഡത്തിൽ ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ മരിക്കാം.
It is true, one day we will die.
ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്ക നാം എടുക്കപ്പെടണം.
Otherwise, during rapture, we must be with him.
അതിനു വേണ്ടി ഈ മൂന്ന് ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു.
We learned about the 3 bodies.
ഈ ശരീരം എങ്ങനെയാണെന്ന് നമ്മൾ ചില ഞാൻ പടം കൊണ്ട് ഞാൻ കാണിച്ചു തന്നു.
By picture I showed you what kind of bodies.
ഈ ശരീരം മുഴുവൻ ഇവിടെ മണ്ണിൽ നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് കൗരന്തലേഖനത്തിൽ ജഡി എന്ന് പറഞ്ഞു അവന്റെ എപ്പോഴും ചിന്ത ഈ മൺ ശരീരത്തെ ചുറ്റിപ്പറ്റിയാണ്.
The human body is carnal, always thinks about the flesh.
ആത്മീയ ശരീരം അവൻ ഈ ഭൂമിയിലും ചിന്തിക്കും സ്വർഗത്തിലോട്ട് രണ്ട് വൈസ് അവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ ചിന്ത.
But the spiritual body will not only think about heavenly things, kingdom of God, even about his.
അവൻ ഭൂമിയിലെ കാര്യങ്ങൾ നെഗ്ലക്ട് ചെയ്യുന്നവനല്ല.
He will not neglect the things of the earth.
അവൻ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യം ചെയ്യും.
He will do what is necessary to be done on earth.
സ്വർഗത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യും.
And also heavenly.
അവൻ അധ്വാനിക്കുന്നവനായിരിക്കും.
He will toil and labor.
He
will give tithe and offering.
He
will regularly come to church.
He
will love the church.
He
will love the brothers and sisters. He will do everything that is
needed.
At the same time, he will give importance to the things pertaining to the kingdom of God. Oh, his warfare is not against flesh and blood. He is living by the power of God. He is the one who has got a spiritual body. And that is a person who belongs to the church. But when his life ends, when he dies, he will be here on earth and he will fly upwards.
Hallelujah.